നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം. കൂടുതൽ പരിപാടികൾ കേൾക്കാൻ sbs.com.au/malayalam സന്ദർശിക്കുക.
തുടർച്ചയായി രണ്ടാമത്തെ മിച്ച ബജറ്റാണ് ചൊവ്വാഴ്ച ഓസ്ട്രേലിയൻ ഫെഡറൽ ട്രഷറർ ജിം ചാമേഴ്സ് അവതരിപ്പിച്ചത്. കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിൽ ആദ്യമായാണ് തുടർച്ചയായി മിച്ച ബജറ്റുകൾ അവതരിപ്പിക്കുന്നത്. ആഗോളതലത്തിലും പ്രാദേശിക തലത്തിലും സാമ്പത്തിക രംഗത്ത് പല വിധത്തിലുമുള്ള വെല്ലുവിളികൾ നേരിടുന്ന സാഹചര്യത്തിൽ ഈ ബജറ്റിലെ നയങ്ങൾക്ക് പ്രത്യേക പ്രാധാന്യമുണ്ട്. കുത്തനെ ഉയർന്നിരിക്കുന്ന ജീവിത ചെലവ് നേരിടാൻ ബജറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പദ്ധതികളാണ് ഇന്നത്തെ റിപ്പോർട്ടിൽ പരിശോധിക്കുന്നത്. SBS മലയാളം പോഡ്കാസ്റ്റുമായി ഡെലിസ് പോൾ. കുത്തനെ ഉയർന്നിരിക്കുന്ന ജീവിത ചെലവ് നേരിടാൻ ബജറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പദ്ധതികളിലൊന്നാണ് ഊർജ ബില്ലുകൾ അടയ്ക്കുന്നതിനായി $300 റിബേറ്റ്. July 1 ഈ പദ്ധതി പ്രാബല്യത്തിൽ വരിക. ക്യാഷ് ആയിട്ടല്ല ഇത് ലഭിക്കുക, മറിച്ച് ബില്ലിൽ ക്രെഡിറ്റായി റിബേറ്റ് എന്ന രൂപത്തിലാണ് ലഭിക്കുക. ഓസ്ട്രേലിയയിലെ എല്ലാ വീടുകൾക്കും $300 റിബേറ്റ് ബാധകമാകുമ്പോൾ ബിസിനസ്സുകൾക്ക് $325 റിബേറ്റാണ് ബാധകമാവുക. ഇതിനു പുറമെ മറ്റൊരു പ്രധാനപ്പെട്ട പദ്ധതിയാണ് റെന്റ് അസിസ്റ്റൻസിനുള്ള തുക വർദ്ധിപ്പിച്ചിരിക്കുന്നത്. റെന്റ് അസിസ്റ്റൻസിന് അർഹതയുള്ള വാടകയ്ക്ക് താമസിക്കുന്നവർക്ക് തുകയിൽ 10% വർധനവുണ്ടാകും. അടുത്ത 5 ഇത് ബാധകമാവുക. ഇതിനായി $2 ബില്യൺ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ സെപ്റ്റംബറിൽ വർദ്ധിപ്പിച്ച 15% പുറമെയാണ് പുതിയ വർധനവ്. റെന്റ് അസിസ്റ്റൻസിന്റെ പരമാവധി പരിധി തുടർച്ചയായി 2 കൂട്ടുന്നത് ആദ്യമായാണെന്നും ജിം ചാമേഴ്സ് പറഞ്ഞു. 1-2 കുട്ടികളുള്ള ദമ്പതികൾക്കോ ഒറ്റയ്ക്ക് കഴിയുന്നവർക്കോ 2 റെന്റ് അസിസ്റ്റൻസ് തുക $70 കൂടും. ഫാർമസ്യൂട്ടിക്കൽ ബെനിഫിറ്റ് സ്കീം വഴിയുള്ള മരുന്നുകൾക്ക് ചെലവ് കുറയും. PBS പ്രിസ്ക്രിപ്ഷൻ മരുന്നുകൾക്ക് നൽകേണ്ട പരമാവധി തുക മരവിപ്പിക്കും. $31.60 മരുന്നിനായി നൽകേണ്ടി വരില്ല. ഈ വർഷവും അടുത്ത വർഷവും ഇത് ബാധകമാകും. പെൻഷൻ കാർഡുള്ളവർക്കും കൺസെഷൻ കാർഡുള്ളവർക്കും 5 PBS വഴിയുള്ള മരുന്നുകൾക്ക് വില കൂടുകയില്ല. ഈ വിഭാഗത്തിലുള്ളവർക്ക് മരുന്നുകൾക്ക് $7.70 പരമാവധി നൽകേണ്ടി വരിക. മാനസികാരോഗ്യ പദ്ധതികൾക്കായി $361 മില്യൺ ഫണ്ടിംഗ് ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദേശീയ ഡിജിറ്റൽ മാനസികാരോഗ്യ സേവന പദ്ധതി വഴി 150,000 പേർക്ക് സൗജന്യ സേവനമൊരുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതിനായി $588.5 മില്യൺ ചെലവിടും. സ്ത്രീകളുടെ ആരോഗ്യ സംരക്ഷണത്തിനുള്ള പദ്ധതികൾക്കായി $160 മില്യൺ ചെലവിടും. പ്രസവ പരിചരണത്തിനായി $50 മില്യൺ എൻഡോമെട്രിയോസിസ് പോലുള്ള സാഹചര്യങ്ങൾക്കായി $49 മില്യൺ ചെലവിടാനാണ് ബജറ്റിൽ ഉദ്ദേശിക്കുന്നത്. ഇതിനു പുറമെ മാനേജിംഗ് മെനോപോസ് എന്ന പ്രൊഫഷണൽ ഡെവലപ്മെന്റ് കോഴ്സിന് ചേരുന്ന ആരോഗ്യ പ്രവർത്തകർക്ക് സഹായമായി $1 മില്യൺ പദ്ധതിയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2 കാലയളവിലാണ് ഇത് ലഭ്യമാവുക. ജോലി അന്വേഷിക്കുന്ന ചിലർക്ക് സഹായം ഒരുക്കിയിട്ടുണ്ട്. 14 മാത്രം ജോലി ചെയ്യുന്ന ജോബ് സീക്കർ ആനുകൂല്യം ലഭിക്കുന്നവർക്ക് 55 വരെ അധികമായി ലഭിക്കാൻ കഴിയുന്ന പദ്ധതിയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 5,000 പേർക്ക് ഉയർന്ന നിരക്കിലുള്ള ജോബ് സീക്കർ ആനുകൂല്യത്തിന് ഇതുവഴി അർഹതയുണ്ടാകും. ഇതിനു പുറമെ സർക്കാർ ഫണ്ടിങ്ങോടെ നടപ്പിലാക്കുന്ന പെയ്ഡ് പേരന്റൽ ലീവ് പദ്ധതിയിൽ 12% സൂപ്പർ ആനുവേഷൻ ഉൾപ്പെടുത്താനും തീരുമാനമായിട്ടുണ്ട്. ബജറ്റിൽ ഇതിനായി $1.1 ബില്യൺ അധികമായി മാറ്റിവെക്കും. 180,000 കുടുംബങ്ങൾക്ക് ഇത് ബാധകമാകുമെന്നാണ് കണക്കുകൾ. വിദ്യാഭ്യാസ ലോണുകൾ ഉള്ളവർക്ക് ആശ്വാസമായി ബജറ്റിൽ പദ്ധതി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. $3 ബില്യൺ തുല്യമായ ലോണുകൾ ഒഴിവാക്കും. ഹയർ എഡ്യൂക്കേഷൻ ലോൺ പ്രോഗ്രാമിന്റെ ഇൻഡെക്സേഷൻ റേറ്റിന് പരിധി ഏർപ്പെടുത്തിയാണ് ഇത് സാധ്യമാകുന്നത്. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് അല്ലെങ്കിൽ വെയ്ജ് പ്രൈസ് ഇൻഡെക്സ് എന്നിവയിൽ ഏതാണ് കുറവ് എന്ന് കണക്കിലെടുത്താണ് പരിധി ഏർപ്പെടുത്തുക. വിദ്യാർത്ഥികൾ, അധ്യാപകർ, നഴ്സുമാർ, സാമൂഹിക പ്രവർത്തകർ എന്നിവരുടെ പഠനത്തിന്റെ ഭാഗമായി നിർബന്ധിത തൊഴിൽ നിയമനങ്ങൾക്കും പണം നൽകാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിനു മാറ്റിവച്ചിരിക്കുന്ന തുക വളരെ കുറവാണെന്നുള്ള ആരോപണങ്ങളും ശക്തമാണ്. ഇതിനു പുറമെ നേരത്തെ സർക്കാർ പ്രഖ്യാപിച്ച 3-ഘട്ട നികുതി ഇളവുകൾ ഈ ബജറ്റിന്റെ ഭാഗമാണ്. ഇത് ഏത് രീതിയിൽ ബാധിക്കുമെന്ന് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള റിപ്പോർട്ട് SBS മലയാളത്തിൽ നൽകിയിട്ടുണ്ട്. SBS മലയാളത്തിന്റെ വെബ്സൈറ്റോ ഫേസ്ബുക്ക് പേജോ സന്ദർശിച്ചാൽ ഇതിന്റെ വിശദാംശങ്ങൾ ലഭ്യമാണ്. എന്തിനായാലും നാണയപ്പെരുപ്പം നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങളെ ബജറ്റിലെ നയങ്ങൾ എങ്ങനെ ബാധിക്കുമെന്നത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ഫെഡറൽ ബജറ്റിൽ ജീവിത ചെലവിനെ നേരിടാനായി എന്തെല്ലാം പദ്ധതികളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നതിന്റെ വിശദാംശങ്ങളാണ് ഈ റിപ്പോർട്ടിൽ പരിശോധിച്ചത്. സമാനമായിട്ടുള്ള റിപ്പോർട്ടുകൾ SBS മലയാളത്തിന്റെ വെബ്സൈറ്റിൽ നിന്നും ഫേസ്ബുക്ക് പേജിൽ നിന്നും കേൾക്കാം. കൂടാതെ SBS ഓഡിയോ ആപ്പ്, ആപ്പിൾ പോഡ്കാസ്റ്റ്, സ്പോട്ടിഫൈ എന്നിവയിലും കേൾക്കാവുന്നതാണ്. ഇന്നത്തെ പോഡ്കാസ്റ്റ് അവതരിപ്പിച്ചത് ഡെലിസ് പോൾ.
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.